بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم
السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهودر المارة ഇന്ന് നമ്മളുടെ ഈ വേദിയിൽ നമ്മുടെ പഠന വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുനാമങ്ങളിൽ അൽ അസ്മാഉൽ ഹുസ്നയിൽ അൽ വക്കീൽ എന്ന അല്ലാഹുവിൻ്റെ നാമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ വക്കീൽ എന്ന പേരുള്ളവനാണ്. എന്താണ് പ്രസ്തുത പേര് അർത്ഥമാക്കുന്നത്, അതിൻ്റെ വിധിയും തേട്ടങ്ങളും എന്തെല്ലാം, ഇതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാഹു ദാസന്മാരുടെ ഉപജീവനം നിലനിർത്തുന്നവനും അവരെ സംരക്ഷിക്കുന്നവനും പടപ്പുകളുടെ എല്ലാം നിലനിൽപ്പ് അത് ഏറ്റെടുത്തവനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. പല പടപ്പുകൾക്ക് തങ്ങളെ ഏൽപ്പിക്കുവാൻ, ഭരമേൽപ്പിക്കുവാൻ ആശ്രയമായിട്ടുള്ളവനാണ് അല്ലാഹു. അതാണ് വക്കീൽ എന്ന പേര് അർത്ഥമാക്കുന്നത്. വകഫ ബില്ലാഹി വക്കീല, അല്ലാഹുവിനെ വക്കീലായി മതി എന്ന് പറയണം. എന്താ ഇതർത്ഥം? അള്ളാഹു വക്കീലായി മതി എന്ന് പറഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കുവാൻ അള്ളാഹു മതി, നമുക്ക് അന്നം നൽകുവാൻ അള്ളാഹു മതി, നമ്മളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുവാനും നമ്മളെ ഏൽപ്പിക്കുവാനും അള്ളാഹു മതി, നമ്മളുടെ കൽബ് അതേപോലെ തന്നെ നമ്മുടെ ശരീരം ഇതൊക്കെ ഏൽപ്പിക്കുവാൻ അള്ളാഹു മതി, അള്ളാഹു അതിനെ സംരക്ഷിക്കും, അള്ളാഹു അതിൻ്റെ കാര്യങ്ങൾ നോക്കുകയും നിർവഹിക്കുകയും ചെയ്യും. ഇതാണ് അൽ വക്കീൽ എന്ന പേര് അർത്ഥമാക്കുന്നത്. നമ്മളോട് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ് ലാ ഇലാഹ ഇല്ലാഹു ഫത്തഖിദുഹു വക്കീല. അല്ലാഹു കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും റബ്ബാണ്, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അതുകൊണ്ട് അവനെ വക്കീലായി സ്വീകരിച്ചോ എന്നാണ്. അള്ളാഹുവിനെ വക്കീലായി സ്വീകരിച്ചോ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരത്തിന് അള്ളാഹു മതി. നമുക്ക് എന്തെല്ലാം ലഭ്യമാകേണ്ടതുണ്ടോ അത് ലഭിക്കുവാനും നേടിത്തരുവാനും അള്ളാഹു മതി. നമ്മളുടെ സംരക്ഷണം അതിന് നമുക്ക് അള്ളാഹു മതി. അതുകൊണ്ടാണ് ദീനിൽ നമ്മളെ പല അദബുകൾ പഠിപ്പിച്ചു, ദിക്റുകൾ പഠിപ്പിച്ചു. ആ ദിക്റുകളും അദബുകളും നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താ? ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നമ്മളെ കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ആ മാർഗേണ നമ്മൾ പറയുന്നത് എന്താ? ബിസ്മില്ല, തവക്കൽ തുഅലല്ല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ല. ഇതാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. വീട്ടിൽ നമുക്ക് മക്കളുണ്ട്, നമ്മുടെ കുടുംബമുണ്ട്, വീട്ടിൽ നമ്മളുടെ വസ്തുവകകളുണ്ട്, വീട്ടിൽ നമുക്ക് സംരക്ഷിക്കപ്പെടുവാനും നമ്മളുടേതായി കാക്കപ്പെടുവാനും കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ വീട് വിട്ടിറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ നാമത്തിൽ ഇറങ്ങാണ്. തവക്കൽ തുഅലല്ല, അള്ളാഹുവിൽ ഞാൻ തവക്കുലാക്കി എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കേണ്ടതെല്ലാം ഏൽപ്പിച്ചു, എന്നെ തന്നെയും ഏൽപ്പിച്ചു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ചലിക്കുവാനും അനങ്ങുവാനും അള്ളാഹുവെ കൊണ്ടല്ലാതെ ഒരു കഴിവും ഒരു ശേഷിയുമില്ല. ഇത് പറഞ്ഞിട്ടിറങ്ങുമ്പോ അപ്പൊ തന്നെ ഹുദീത ഉഖീത കുഫീത എന്നാണ് നമ്മളുടെ ആ പ്രാർത്ഥനാ വചനത്തിനുള്ള പ്രതികരണം. നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോ ബിസ്മില്ല, തവക്കൽ തുഅലല്ല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞിറങ്ങുമ്പോഴുണ്ടല്ലോ നമ്മൾക്ക് നേരെയുള്ള പ്രതികരണം എന്താ? ഹുദീത, നിനക്ക് മാർഗം ലഭിച്ചു, നീ സന്മാർഗം സിദ്ധിച്ചവനായി. ഉഖീത, വിപത്തുക്കളിൽ നിന്നും തിന്മകളിൽ നിന്നും നീ സംരക്ഷിക്കപ്പെട്ടു. കുഫീത്, എല്ലാ കാര്യങ്ങൾക്കും നിന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു മതി, ആ നിലക്ക് നീ മതിയായവനായി. നിന്റെ കാര്യം നോക്കാൻ അള്ളാഹുണ്ട് എന്നർത്ഥം. പിശാജ് വരെ വഴിമാറും. ഒരു പിശാജ് മറ്റൊരു പിശാജിനോട് ഇത് ഈ പ്രാർത്ഥന ചൊല്ലി ഇറങ്ങുന്നവനെ ചൂണ്ടിയിട്ട് പറയുന്നത് എന്താ? കൈഫ ലക ബി റജുലിൻ ഖദ് ഹുദിയ വഉഖിയ വകുഫി. പിശാജ് മറ്റൊരു പിശാജിനോട് പറയുന്നതാണ് ഈ ദിക്ര ചൊല്ലി വീട്ടിൽ നിന്നിറങ്ങുന്നവനെ കുറിച്ച്, നിനക്കെങ്ങനെ ഇനി ഒരു മനുഷ്യനെ പാഴാക്കാനും പറ്റിക്കാനും പ്രയാസപ്പെടുത്താനും സാധിക്കും? അയാൾക്ക് സംരക്ഷണം നൽകപ്പെട്ടിരിക്കുന്നു, അയാൾക്ക് സന്മാർഗം നൽകപ്പെട്ടിരിക്കുന്നു, അയാളുടെ കാര്യങ്ങൾ നോക്കാൻ അയാൾക്ക് അല്ലണ്ട്. അതുകൊണ്ട് ഇനി അയാളെ പറ്റിക്കാൻ പറ്റൂല, അപകടപ്പെടുത്താൻ പറ്റൂല എന്ന് ഒരു ഷെയ്ത്താൻ മറ്റു ഷെയ്ത്താനോട് അല്ലെങ്കിൽ ഷെയ്ത്താനുകളോട് പറയും എന്നാണ് ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ ഹബീബായ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇവിടെ വിഷയം അള്ളാഹു വക്കീൽ എന്ന് പേരുള്ളവനാണ്. എന്താണ് വക്കീൽ എന്ന അള്ളാഹുവിന്റെ പേരർത്ഥമാക്കുന്നത്? പേരർത്ഥമാക്കുന്നത് അള്ളാഹുവിന്റെ മുഴുവൻ പടപ്പുകൾക്കും അള്ളാഹു മതിയായവനാണ്. അവരെ സംരക്ഷിക്കുവാൻ അള്ളാഹു മതി, അവർക്ക് അന്നമേകുവാൻ അള്ളാഹു മതി. അങ്ങനെയുള്ള അള്ളാഹുവിനെ നമ്മൾ വക്കീലായി സ്വീകരിക്കാൻ പറഞ്ഞു. നമ്മൾ വക്കീലായിട്ട് സ്വീകരിക്കാൻ പറഞ്ഞു. ദുനിയാവിൽ കുറെ വക്കീലന്മാരുണ്ട്, അവരുടെ വക്കാലത്തല്ല അള്ളാഹുവിൽ നിന്നുള്ള വക്കാലത്ത്. പിന്നെ പടപ്പുകളുടേതായ പരിമിതികളും കുറവുകളും ന്യൂനതകളും പോരായ്മകളും ഒക്കെ ഉണ്ട്. പടപ്പുകൾ നമ്മളുടെ കാര്യം ഏൽക്കണമെങ്കിൽ അതിന് പലതും പടപ്പുകൾക്ക് നൽകേണ്ടതുണ്ട്. എന്നാലും പരാധീനതകളും പരിമിതികളും ധാരാളം. പടച്ചോന്റെ വക്കാലത്തിന് പൂർണ്ണതയാണ്. അള്ളാഹു ഒരാൾക്ക് വക്കീലായിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് പടച്ചോന്റെ സംരക്ഷണം മതി. മകൾ ഫാത്തിമ റളിയല്ലാഹു തആലയെ വിളിച്ച് ഒരിക്കൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മാ യംനഊകി അൻ തസ്മഈ മാ ഊസീകി ബി അൻ തഖൂലി ഇദാ അസ്ബഹ്തി വ അംസൈതി യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ഷഅനി കുല്ലഹ് വ ലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. മോളോട് പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, തങ്ങൾ ഫാത്തിമ, ഞാനൊരു വസീയത്ത് പറയാണ്, ആ വസീയത്ത് നീ കേട്ടോ. എന്താ വസീയത്ത്? എല്ലാ രാവിലെയും എല്ലാ വൈകുന്നേരവും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോളി എന്നാണ്. എന്താ പറയേണ്ടത്? യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യും ഖയ്യൂമുമായ അള്ളാഹുവേ, ബിറഹ്മത്തി കാസ്തഗീസ്, റഹ്മത്ത് അള്ളാന്റെ സിഫത്താണ്, വിശേഷണം. ആ സിഫത്തിനെ അള്ളാഹ്ക്ക് മുൻനിർത്തി വസീലയാക്കിയിട്ട് അള്ളാഹിനോട് തേടുകയാണ്. നിന്റെ റഹ്മത്തിനെ വസീലയാക്കി ഞാൻ ഇതാ നിന്നോട് സഹായാർത്ഥന നടത്തുന്നു. എന്താ സഹായാർത്ഥന നടത്തി ചോദിക്കണത്? അസ്ലിഹ് ലീ ശഅനീകുല്ല, എന്റെ കാര്യങ്ങളെല്ലാം നീ എനിക്ക് ചൊവ്വാക്കിക്കൊണ്ട, നന്നാക്കിക്കൊണ്ട, നേരാക്കിക്കൊണ്ട. വലാ തക്കിൽനി ഇലാ നഫ്സി തറഫതൈൻ, ഒരു കണ്ണിമ വെട്ടുന്ന നേരമെങ്കിലും നീ എന്റെ കാര്യം എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എന്റെ കാര്യങ്ങളെല്ലാം ആരെ ഏൽക്കണം? അള്ളാഹു ഏൽക്കണം. ഒരു കണ്ണിമ വെട്ടുന്ന നേരമെങ്കിലും എന്നെ നീ എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ എന്നാണ്. അപ്പൊ സദാ അള്ളാഹു നമ്മളെ ഏറ്റെടുത്ത് നമ്മളുടെ സംരക്ഷകനായി നമ്മളുടെ പരിപാലകനായിട്ടുണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള ദുആയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലി വസല്ലമ തങ്ങൾ ഇവിടെ മകൾ ഫാത്തിമയെ പഠിപ്പിക്കുന്നത്. അത് രാവിലെ ചെല്ലാൻ പറഞ്ഞു, വൈകുന്നേരം ചെല്ലാൻ പറഞ്ഞു. നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ രാവിലെയും വൈകുന്നേരം ഈ ദുആ ഉണ്ടായിരിക്കണം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനീ കുല്ല വലാ തക്കിൽനി ഇലാ നഫ്സി തർഫത ഐൻ. ഇതേപോലെ അല്ലാഹുമ്മ റഹ്മതക അർജു ഫലാ തക്കിൽനി ഇലാ നഫ്സി തർഫത ഐൻ വഅസ്ലിഹ് ലീ ശഅനീ കുല്ലഹു ലാ ഇലാഹ ഇല്ലാ അൻത. ദുആഉൽ മക്രൂബ് എന്ന പേരിൽ പഠിപ്പിക്കപ്പെട്ട ദുആണ് ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന സഹിഹായ ഹദീസിൽ. എന്താ? അല്ലാഹുമ്മ റഹ്മതക അർജു, പഠിച്ചവനെ നിന്റെ റഹ്മത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫലാ തക്കിൽനി ഇലാ നഫ്സി തർഫതൈൻ, ഒരു കണ്ണിമ വെട്ടുന്ന നേരമെങ്കിലും എന്നെ നീ എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ. വഅസ്ലിഹ് ലീ ശഅനീ കുല്ല, എന്റെ കാര്യങ്ങളെല്ലാം നീ എനിക്ക് നന്നാക്കിക്കൊണ്ട. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഇത് മക്രൂബിന്റെ ദുആയാണെന്നാണ്. മക്രൂബ് എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കപ്പെട്ടവൻ, ദുരിതം ബാധിച്ചവൻ, ഞെരുക്കമനുഭവിക്കുന്നവൻ, അവർക്ക് ചെല്ലാനുള്ള ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചാണ്. ഇവിടെ ഈ ദുആയിൽ നമ്മളെ ഒരു കണ്ണിമ വെട്ടുന്ന നേരം അള്ളാഹു കൈയൊഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ സദാ നമ്മളെ ഏറ്റെടുക്കേണ്ടത് ആരാണ്? അള്ളാഹുവാണ്. അങ്ങനെ ഏറ്റെടുക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല. അങ്ങനെയുള്ള അള്ളാഹുവിനെ നമ്മൾ വക്കീലായി സ്വീകരിക്കാനാണ്. വക്കീലായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ അകവും പുറവും അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക, നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ എന്താ ചെല്ലുന്നത്? ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ചെല്ലുന്ന ദുആയിൽ അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക് വവജ്ജഹ്തു വജ്ഹി ഇലൈക് വഫവ്വൽതു അംരി ഇലൈക്. അള്ളാഹുവിലേക്ക് നമ്മൾ നമ്മളെല്ലാം ഏൽപ്പിക്കുകയാണ്. നമ്മളുടെ മുഖം അള്ളാഹുവിലേക്ക് തിരിക്കുന്നു, നമ്മുടെ മുതുക് അള്ളാഹുവിലേക്ക് ചായിക്കുന്നു, കാര്യങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്നു. സമ്പൂർണമായി നമ്മളെ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചിട്ടാണ് നമ്മൾ നിദ്രയിൽ കഴിയുന്നത്. നമ്മുടെ ബോധം പോണീന്റെ തൊട്ട് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഈ വരികൾ നമ്മുടെ ദ്വാവചനങ്ങളാകണമെന്നാണ്, എന്നിട്ട് ഉറങ്ങണമെന്നാണ്. അപ്പൊ ഒക്കെ അള്ളാഹുവിലേക്കണ്ട് അകവും പുറവും ചാർത്തിയിട്ടാണ് നമ്മൾ മയങ്ങണത്, ഉറങ്ങണത്. ഇങ്ങനെ നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മളെ ഏൽപ്പിക്കണം. അതാണ് വക്കീൽ എന്ന അള്ളാഹുവിനെ നാമം നമ്മളോട് ആവശ്യപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പരലോകത്തെ കുറിച്ച് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദാ ചിന്താ നിമഗ്നനാണ്, വിഷാദഭാവത്തിൽ ചിന്തയിലാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ ചിന്താ നിമഗ്നനായി വിഷാദത്തിൽ ഇരിക്കുന്നത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കൈഫ അൻഅം വഖദ് ഇൽതഖമ സാഹിബുൽ ബൂഖ് അൽ ഖർ واستمع الاذن متى يؤمر بالنفخ فينفخ. ഞാൻ എങ്ങനെ സന്തോഷിക്കാനാണ്? കാഹളത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് കാഹളം ചുണ്ടിൽ കടിച്ചു പിടിച്ചിരിക്കുന്നു, ചുണ്ടിൽ പിടിച്ചിരിക്കുന്നു. മാത്രമല്ല വസ്തമഹൽ ഇദിൻ മതാ യുഅ്മർ ബിൽ നഫ്ഖ്, കാഹളത്തിൽ ഊതുവാൻ എപ്പോ കൽപ്പിക്കപ്പെടും? അതിന് കാതോർക്കാണ്. അന്ത്യനാൾ സംഭവിപ്പിക്കാൻ കാഹളത്തിൽ ഊത്തുണ്ട്. വനുഫിഖ ഫിസൂർ ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. വനുഫിഖ ഫിസൂർ ഫസഈഖ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. കാഹളത്തിൽ ഊതിയിട്ടുണ്ടെങ്കിൽ ആകാശത്തിലുള്ളവരും ഭൂമിയിലുള്ളവരൊക്കെ ജീവനറ്റി വീഴും. കാഹളത്തിൽ ഊതിയപ്പെട്ടാൽ പിന്നീട് ഉയർത്തെഴുന്നേൽപ്പ്. അപ്പോ കാഹളത്തിൽ ഊതാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കപ്പെട്ട മലക്ക് കാഹളം അതിന്റെ ചുണ്ടിൽ കടിച്ചിരിക്കുന്നു. അത് എപ്പോഴാണ് ഊതാൻ താൻ കൽപ്പിക്കപ്പെടുന്നത്? അതിന് കാതോർക്കുകയാണ്, കാതോർക്കുകയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഈ ഉലകത്തിൽ എങ്കിൽ ഞാൻ എങ്ങനെ സന്തോഷിക്കും? ഇതാണ് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. സഹാബത്ത് ആകെ ഭീതിയിൽ പേടിയിൽ അകപ്പെട്ടു. എന്നിട്ട് അവർ പറഞ്ഞു, റസൂലെ ഞങ്ങൾ എന്ത് ചെയ്യും? ഭയങ്കര പ്രയാസം, അവർക്ക് പേടി. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത്, ഖൂലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ അലല്ലാഹി തവക്കൽന. ഖൂലു, നിങ്ങൾ പറഞ്ഞോളി, ഹസ്ബുനല്ലാഹ് ഞങ്ങൾക്ക് അല്ലാഹു മതി. വനിഅമൽ വക്കീൽ, അല്ലാഹു എത്ര നല്ല വക്കീലാണ്. എന്താ കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ, ഏൽപ്പിക്കപ്പെട്ടവരുടെ സംരക്ഷണം നിർവഹിക്കാൻ അല്ലാഹു ഉത്തമന്. അലൈഹി തവക്കൽന, അല്ലെങ്കിൽ അലല്ലാഹി തവക്കൽന, അള്ളാഹുവിൽ മാത്രം ഞങ്ങൾ തവക്കുലാക്കിയിരിക്കുന്നു, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു, ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ അലല്ലാഹി തവക്കൽ, ഇത് നിങ്ങൾ ചൊല്ലിക്കോളി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ പരലോക ഭീതിയിലാണ്ട അന്ത്യനാൾ സംഭവിക്കുന്നതിനെ കുറിച്ചുള്ള ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പ്രയാസത്തിലകപ്പെട്ട ആളുകളോട് റസൂലുള്ള പറയാൻ പറഞ്ഞത് എന്താ? അള്ളാഹുവിന്റെ അൽ വക്കീൽ എന്ന നാമം അനുസ്മരിച്ച് അള്ളാഹുവിൽ തവക്കുലാക്കാൻ, അള്ളാഹു മതി എന്ന് പ്രഖ്യാപിക്കാൻ പറയണം. കാരണം എന്താ? ടെൻഷൻ പോകാനും പരിഭ്രമം നീങ്ങാനും ക്ലേശം വഴിമാറാനും ഈ ദുആയാണ് വേണ്ടത്, ഈ ദുആയാണ് വേണ്ടത്. മനസ്സിലായേ? പിന്നെ അത് സഹാബത്തിന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുക, എപ്പോഴാണ് അവർക്ക് പ്രയാസമുണ്ടായത്? അവർക്ക് പ്രയാസമുണ്ടായത് ഈ ഉലകം തകർക്കുന്ന പരലോകത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോഴാണ്. അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ വിചാരണയാണ്, പരലോകോടതിയിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പാണ്, അള്ളാഹുവിങ്കിലേക്ക് നയിക്കപ്പെടുകയാണ്, പേടിയാണ്. അപ്പോൾ അവർക്ക് എന്തുണ്ടായി എന്നാണ്? ആ പേടിയിൽ പ്രയാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പഠിപ്പിച്ചു എന്നാണ്. അതാണ് സഹാബത്തിന്റെ പ്രത്യേകത. അതുകൂടി നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? പിന്നെ ഇമാം ഇബ്ൻ അബി ദുനിയ ഒരു ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. ഒരു സ്ത്രീ ഹാജിമാരി പോവുകയാണ്. അപ്പൊ ഹാജിമാരി പോകുമ്പോ ഒരു സ്ത്രീ വഴിയിൽ വെച്ച് ഹാജിമാരി നിസ്കരിക്കുന്നുണ്ട്. അവരുടെ ഖുർആൻ പാരായണ ശ്രദ്ധിച്ച്, ഖുർആൻ പാരായണ ശ്രദ്ധിച്ചപ്പോ ആ ഖുർആൻ പാരായണത്തിൽ നരകത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, ലഹാ സബഅതു അബ്വാബ് ലികുല്ലി ബാബി മിൻഹും ജുസ്ഉ മഖ്സൂം. നരകത്തിന് ഏഴ് കവാടങ്ങളുണ്ട്, ആ ഏഴ് കവാടങ്ങളിലൂടെയും നരകത്തിലേക്ക് പ്രവേശിക്കുവാൻ ആളുകളുണ്ട് എന്ന അർത്ഥം വരുന്ന ആയത്താണ് അവർ ഓതിയത്. ഈ സ്ത്രീ ഇത് കേട്ടപ്പോ, നരകത്തിന് ഏഴ് കവാടങ്ങൾ, അതിലൂടെ ഒക്കെ നരകത്തിലേക്ക് പ്രവേശിക്കുവാൻ നിർണീത ആളുകളുണ്ട്, ഈ ആയത്ത് കേട്ടപ്പോ ആ സ്ത്രീ ആകെ ഭയചകിതയായിട്ട് അവരവിടെ വെച്ച് പ്രഖ്യാപിച്ചു, എനിക്ക് ഏഴ് അടിമകളുണ്ട്, ഞാൻ ആ അടിമകളെ ഏഴിനെയും മോചിപ്പിക്കാണ്. എന്തിന്? ഓരോ അടിമയും എനിക്ക് നരകത്തിന്റെ ഓരോ വാതിലിൽ നിന്നും രക്ഷയാകട്ടെ എന്ന് നനച്ചുകൊണ്ട്. പരലോകത്തെ കുറിച്ച് കേട്ടപ്പോ അവർക്കുണ്ടായ പേടിയാണ്, പരിഭ്രമമാണ്. അത് സച്ചരിതരായ മുൻഗാമികളുടെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ അലല്ലാഹി തവക്കൽന എന്നുള്ളത് സഹാബത്തിനെ പഠിപ്പിച്ചത്. പക്ഷെ ഇന്ന് പിന്മുറക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാരത്രിക ലോകത്തെക്കുറിച്ചുള്ള ഉത്ബോധങ്ങളും അതേപോലെ പരലോക വിഷയങ്ങളും കേട്ടാൽ ആ പൂർവികർക്കുണ്ടായ പേടിയും ഭീതിയുമൊക്കെ ദൂരയായി മാറിയൊരവസ്ഥയാണ്. വേണ്ടത്ര ഒരു പരലോക ചിന്ത മനസ്സിൽ ഉയിർക്കൊള്ളാത്തൊരു സ്ഥിതി വിശേഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ സുരക്ഷ നൽകുമാറാവട്ടെ. അല്ലാഹു നമുക്ക് അവനെക്കുറിച്ചുള്ള പേടിയും ഭീതിയും അള്ളാഹു നമ്മളിൽ നിലനിർത്തട്ടെ. നമ്മളുടെ വിഷയം അൽ വക്കീൽ എന്നുള്ള അള്ളാഹുവിന്റെ പേരാണ്. അള്ളാഹുവിന്റെ അൽ വക്കീൽ എന്നുള്ള പേര് അത് അർത്ഥമാക്കുന്നതും തേടുന്നതും എന്ത് എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ വിഷയം. അള്ളാഹുവിന്റെ വക്കീൽ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ അള്ളാഹുവിനെ വക്കീലായി സ്വീകരിച്ച് അള്ളാഹുവിൽ തവക്കുലാക്കണം എന്നാണ്. അള്ളാഹുവിൽ തവക്കുലാക്കണം, അതാണ് ലുഖ്മാനുൽ ഹക്കീം മകനോട് പറയുന്നത്. ലുഖ്മാനുൽ ഹക്കീം, യാ ബുനൈ ഇന്ന ദുനിയാ ബഹറുൻ അമീഖ് ഗരിഖ ഫീഹി ഉനാസുൻ കസീർ. എന്താ മകനെ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ ആഴ സമുദ്രം, ആഴമേറിയ സമുദ്രമാണ് ദുനിയാവ്. ഈ ദുനിയാവിൽ കുറെ മനുഷ്യന്മാർ മുങ്ങി നശിച്ചിട്ടുണ്ട്, മുങ്ങി നശിച്ചിട്ടുണ്ട്. ഫൈൻ ഇസ്തത്തഅത അൻ തകൂന സഫീനതക ഫീഹ അൽ ഈമാനു ബില്ലാ, അതുകൊണ്ട് ഈ ദുനിയാവാകുന്ന സമുദ്രത്തിൽ സഞ്ചരിക്കുവാനുള്ള കപ്പൽ അള്ളാഹുവിനുള്ള ഈമാൻ വിശ്വാസം അതാക്കാൻ നിനക്ക് സാധിച്ചാൽ. വഹശ്വാ അൽ അമലു ബി താഅത്തില്ല, ആ കപ്പലില് ചരക്ക് വേണം അല്ലെ, കപ്പലിൽ ലോഡ് ചെയ്യാൻ ചരക്ക് വേണം. ആ ചരക്ക് അള്ളാഹുവിനെ പ്രീതിപ്പെടുന്ന കർമ്മങ്ങളാക്കുവാൻ നിനക്ക് സാധിച്ചാൽ. വശിറാഉഹ അത്തവക്കുൽ അലല്ലാഹ്, കപ്പൽ ചലിക്കണമെങ്കിൽ കപ്പലിന് പായ വേണം അല്ലെ, കപ്പലിന് പായ വേണം. അപ്പോഴാണ് കാറ്റ് നയിച്ചിട്ട് എന്ത് ചെയ്യുക, കപ്പലിനെ കൊണ്ടുപോക. അത് അത്തവക്കുൽ അലല്ലാഹ്, അള്ളാഹുവിൽ തവക്കുലാക്കുവാൻ നിനക്ക് സാധിച്ചാൽ. ലഅല്ലകത ബഹർ, ദുനിയാവാകുന്ന ഈ ആഴ സമുദ്രത്തിൽ കപ്പലോട്ടാൻ നിനക്ക് സാധിക്കും എന്നാ പറഞ്ഞത് ലുഖ്മാനുൽ ഹക്കീം. ദുനിയാവ് ആഴമേറിയ സമുദ്രം, കുറെ മനുഷ്യന്മാർ ഇതിൽ മുങ്ങി നശിച്ചിട്ടുണ്ട്. കപ്പലിലല്ലാതെ ഇതിലൊരു യാത്ര അസാധ്യം. പ്രസ്തുത കപ്പൽ ഏതാണ്? അത് ഈമാനാണ്. ആ കപ്പലിൽ നടക്കാനുള്ള ചരക്ക് എന്താണ്? അത് സൽപ്രവൃത്തികളാണ്. കപ്പലിനെ നയിച്ചു കൊണ്ടുപോകാനുള്ള കപ്പൽ പായ അതാണ് അള്ളാഹുവിലുള്ള തവക്കുൽ. തവക്കുൽ അത് യഥാവിധമുണ്ടെങ്കിലാണ് ഈ നൗക ചലിക്കൂ, ദുനിയാവിലെ ഈമാനാകുന്ന നൗക. അതുകൊണ്ട് തവക്കുൽ ഉണ്ടാകണം എന്നാണ് ലുഖ്മാനുൽ ഹക്കീം മകനോട് പറയുന്നത്. എന്തിന് കപ്പൽ ചലിക്കാൻ, കപ്പൽ ഈ ദുനിയാവാകുന്ന സമുദ്രത്തിൽ ചലിക്കാൻ തവക്കുൽ വേണം എന്ന് നമ്മൾ മനസ്സിലാക്കട്ടെ. എല്ലാവർക്കും അറിയാം തവക്കുൽ വേണം. അള്ളാഹു നമ്മളെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഉത്തമനാണ്. തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിലുള്ള വിശ്വാസമാണ്, അള്ളാഹു മതി എന്ന തൃപ്തിയാണ്. നമ്മളുടെ കാര്യങ്ങൾ എല്ലാം ചെറുതും വലുതും, അതേപോലെ മനസ്സിന്റെ പ്രശ്നങ്ങളും ബാഹ്യമായ പ്രശ്നങ്ങളും ഒക്കെ ഏൽപ്പിക്കാൻ നമുക്ക് അള്ളാഹു മതി. അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കലാണ് തവക്കുൽ. അപ്പൊ അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ച്, അള്ളാഹുവിൽ മനസ്സ് സമാധാനപ്പെട്ട്, അള്ളാഹുവെ പ്രീതിപ്പെട്ട്, നമ്മളുടെ അകവും പുറവും അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ച്, അങ്ങനെയാണ് തവക്കുൽ, അങ്ങനെയാണ് തവക്കുൽ. പക്ഷേ അള്ളാഹുവിനെ വക്കീലാക്കിയിട്ട് തവക്കുലാക്കുന്നവർ മനസ്സിലാക്കേണ്ട സംഗതി, പലരുടെയും തവക്കുൽ അത് കുറിക്കൊള്ളാറില്ല. തവക്കുലാക്കിയിട്ടും നാശകർത്തത്തിൽ പതിക്കുന്നവരെ കാണാൻ സാധിക്കും. എന്തുകൊണ്ടാ? തവക്കുൽ കൃത്യമാകാത്തത് കൊണ്ടാ. പലർക്കും അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം തന്നെ യഥാവിധല്ല, അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം തന്നെ യഥാവിധല്ല. ദാത്തുൽ റിഖാബ് യുദ്ധത്തിൽ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല എന്ന് പറയാണ്, ദാത്തുൽ റിഖാബ് യുദ്ധത്തിൽ യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു വൃക്ഷത്തിന് താഴെ വിശ്രമിക്കുകയാണ്, വൃക്ഷത്തിന് താഴെ വിശ്രമിക്കുകയാണ്. വിശ്രമിക്കുമ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വാള് വൃക്ഷത്തിൽ വെച്ച് തൂക്കിയിട്ട് താഴെ വിശ്രമിക്കുകയാണ്. യുദ്ധം കഴിഞ്ഞ് ശത്രു പോയിട്ടുണ്ട്, യുദ്ധത്തിന്റെ പൊടി അടങ്ങിയിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുമ്പോഴാണ് ആ മാർഗേണ അലക്ഷ്യത്തിൽ വന്ന, അലക്ഷ്യനായി വന്ന ഒരു ശത്രു ഈ വാള് കാണുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്നത്. ഓടി വന്ന് വാളെടുത്ത് ഉറങ്ങിക്കിടക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉണർത്തി, ഈ വാളിൽ നിന്ന് താങ്കളെ തടുക്കുന്നത് ആരാൻ ചോദിക്കണം, ആരാൻ ചോദിക്കണം ഒന്ന് ആലോചിച്ചു നോക്കി. നിങ്ങൾ നിദ്രയിലാണ്ട തിരുദൂതർ, യുദ്ധത്തിന്റെ ക്ഷീണം തീർക്കുവാൻ വിശ്രമിക്കുന്ന തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ തിരുമേനിയെ വിളിച്ചിട്ടാ പറയുന്നത്, തിരുമേനിയുടെ കയ്യിലെ വാള് അതേ ഈ ശത്രുവിന്റെ കയ്യിൽ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരായുധൻ എന്ന് പറഞ്ഞ ആര് തടുക്കും ചോദിക്കാണ്, ആരാ രക്ഷപ്പെടുത്ത? എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിദ്രയിൽ നിന്ന് എണീറ്റ് ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന തിരുദൂതർ അവിടെ പറഞ്ഞത് അല്ലാഹ് എന്നാണ്, അല്ലാഹ് എന്നാ പറഞ്ഞത്. മനസ്സിലല്ലേ? അങ്ങനെ പറയണമെങ്കിൽ, അല്ലാഹ് എന്ന് പറയണമെങ്കിൽ അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം അത് മനസ്സിൽ ആദ്യം അവിടെ ഉണ്ടാകണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും അള്ളാഹു സുബ്ഹാനഹു വ തആല തനിക്ക് മതി എന്നുള്ള നിശ്ചയദാർഢ്യവും അത് ആൾറെഡി അവിടെ ഉണ്ടാകണം. അപ്പോൾ അള്ളാഹ് വരുള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അള്ളാഹു മതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. എന്താ സംഭവിച്ചത്? ആ വാൾ ഉയർത്തിപ്പിടിക്കാനും ഇങ്ങനെ ചോദിക്കാനും കഴിവെടുത്ത അള്ളാഹു ആണ്. ആ കഴിവെടുത്ത അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കയ്യിൽ നിന്ന് വാള് തള്ളിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനോട് ചോദിക്കാണ്, നിന്നെ ഞാനിപ്പൊ ഈ വാളിന് ഇരയാക്കാണ്, ആര് നിന്നെ തടുക്കുന്ന്? തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനോട് ചോദിക്കാണ്. അപ്പൊ എന്താ അയാൾ പ്രതികരിച്ചത്? കുൻ ഖൈറ ആഖിദ്, കുൻ ഖൈറ ആഖിദ്, വാള് കയ്യിൽ പിടിച്ചവരിൽ ഒരു മാന്യനാവ് നീ എന്നാ പറഞ്ഞത്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ വെറുതെ വിട്ടു, അയാളോട് പോകാൻ പറഞ്ഞു. നോക്കണേ നിങ്ങൾ, അള്ളാഹു അക്ബർ, യുദ്ധഭൂമിയിൽ ശത്രു അമുസ്ലിം വിശ്രമിക്കുന്ന യുദ്ധത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് അല്പം വിശ്രമം കിട്ടാൻ കിടക്കുന്ന പ്രവാചകൻ, ആ പ്രവാചകന്റെ ആയുധം എടുത്തിട്ടാണ് ആ ശത്രു പ്രവാചകനെ കൊല്ലാൻ ഓങ്ങുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ വാള് കയ്യിൽ നിന്ന് തള്ളിയിട്ടില്ലായിരുന്നുവെങ്കിൽ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെട്ടുമായിരുന്നു. പിന്നെ വിശ്രമിക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെ വിളിച്ചിട്ടാ പറയണേ, ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണ്, ആര് രക്ഷപ്പെടുത്തും? ഒന്ന് ആലോചിച്ച് നോക്കിയത് നിങ്ങൾ, ആ ഭീഷണി, ആ സാഹചര്യം. എന്നിട്ടും ആ മനുഷ്യനെ കൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈപ്പിടിയിലായ മനുഷ്യൻ, വാളിൻ തുമ്പിൽ നിൽക്കുന്ന മനുഷ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ വെറുതെ വിടുക ചെയ്തത്, അയാളോട് പോകാൻ പറയുക ചെയ്തത്. അയാൾ പോയി ജീവൻ തിരിച്ചിട്ട് ആ മനുഷ്യൻ നിശ്വസിച്ച് തന്റെ നാട്ടിൽ ചെന്നിട്ട് പറഞ്ഞത്, ഉലകം കണ്ടവരിൽ ഏറ്റവും നല്ലൊരു മനുഷ്യന്റെ അടുക്കൽ നിന്നപ്പോ ഞാൻ വരുന്നതെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വം അയാൾ മനസ്സിലാക്കി. ഇവിടെ നമ്മുടെ വിഷയം, നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് ആര് തടുക്കും എന്ന് ചോദിച്ചപ്പോ അല്ലാഹ് എന്ന് പറഞ്ഞു. ഇത് അള്ളാഹിനെ കുറിച്ചുള്ള ബോധമാണ്. ഈ ഒരു പ്രാഥമിക ബോധം ഏതൊരു അവസരത്തിലും, അത് സന്തോഷത്തിന്റെയും സന്താപത്തിന്റെയും കാലഘട്ടങ്ങളിൽ ഒരുപോലെ, ക്ഷാമകാലത്തും ക്ഷേമകാലത്തും ഒരുപോലെ അത് വിശ്വാസികൾക്ക് ഉണ്ടാകണം. പല മുസ്ലിമീങ്ങൾക്കും നഷ്ടപ്പെട്ടത് ഈ ഒരു ബോധം. അള്ളാഹ് എന്ന് വിളിക്കേണ്ടവർക്ക് നേർച്ചക്കാരെ എന്ന് വിളിക്കുന്ന, അള്ളാഹ് എന്ന് വിളിക്കേണ്ടവർക്ക് ശുഹദാക്കളെ എന്ന് വിളിക്കുന്ന ഒരു സ്ഥിതിവിശേഷം പല മുസ്ലിമീങ്ങൾക്കുണ്ടായി. ഈ വിഷയത്തിൽ തികഞ്ഞ ഒരു ഉൾക്കാഴ്ച ഉണ്ടാകേണ്ടതുണ്ട്. ഞങ്ങൾക്ക് അള്ളാഹു വിധിച്ചതല്ലാതെ ഒന്നും ഭവിക്കുകയില്ല എന്ന് വിശ്വാസികൾ അന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രഖ്യാപിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ഞങ്ങൾക്ക് എന്താ വിധിച്ചത്? അതേ വരുള്ളൂ. അതങ്ങനെ പറയണമെങ്കിൽ എന്ത് വേണം? ആരാണ് അള്ളാഹു എന്നുള്ളത് മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ആരാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ നാമങ്ങൾ അറിയണം, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അറിയണം, അള്ളാഹുവിന്റെ പ്രത്യേകതകൾ എന്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് അള്ളാഹ് എന്ന് വരിക. അള്ളാഹുവിന് പ്രത്യേകമായത് എന്തെന്ന് നമ്മൾ അറിയണം. അപ്പോഴാണ് നമ്മളുടെ തവക്കുൽ യഥാവിധാകുക. പലരുടെയും തവക്കുൽ അത് ഫലം കാണാത്തതും അത് കൃത്യമാകാത്തതും തവക്കുൽ യഥാവിധമാകാത്തത് കൊണ്ടാണ്. തവക്കുൽ യഥാവിധാകാത്തത് കൊണ്ട് നമ്മൾ ആശൂറിന്റെ ചരിത്രം പറഞ്ഞു. മൂസ നബിയും ഇസ്രായേലിയരും, മുന്നിൽ സമുദ്രം പിന്നിൽ സൈന്യം. ഇസ്രായേലിയരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലപ്പോഴും അവരുടെ ഈമാൻ ആടിയുലയുന്ന അവസ്ഥയിലാണ്. പക്ഷെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം കൃത്യ, വിശ്വാസം കൃത്യ. അതുകൊണ്ടാണ് ഇന്നലമുദ്രക്കൂൻ, മുന്നിൽ സമുദ്രം പിന്നിൽ സൈന്യം. ഇസ്രായേലിയർ പറയണം, ഇപ്പം ഞങ്ങളെ പിടികൂടും, എവിടേക്ക് പോകും? മുന്നിക്ക് പോയി അടി വെച്ചാൽ കടല്, പിന്നെ കാഞ്ഞാലോ സൈന്യം, ഫറവനും കൂട്ടരും. അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, കല്ല കല്ല, ഒരിക്കലുമില്ല. ഇന്ന മഴയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയ്യഹ്ദീൻ, അവനെനിക്ക് വഴി കാണിക്കും, അവനെനിക്ക് വഴി കാണിക്കും. അപ്പൊ അത് പറയുമ്പോൾ ആലോചിച്ച് നോക്കി നിങ്ങൾ, ഇരച്ചി പിന്നാലെ വരുന്ന ഫിർഔനും അവന്റെ കിങ്കരന്മാരും അവരെത്ര അഹങ്കാരികളാ, എത്ര നിഷ്ഠൂരന്മാരാ, കൊത്തിയും കൊന്നും അറുത്തും മുറിച്ചും മാത്രം ശീലമുള്ള ഒരു സൈന്യാണ് പിന്നിൽ. മുന്നിലോ ആർത്തിലക്കുന്ന തിരമാലകളുടെ സമുദ്രം, അതിനിടയിൽ ഈ ഇസ്രായേലരെയും കൊണ്ട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കൂടെ ഉള്ളവര് ഈമാൻ വർദ്ധിപ്പിക്കുന്ന വർത്താനല്ല പറയുന്നത്, പിന്നെ അവര് ഈമാൻ നഷ്ടമാണ് പറയുന്നത്. ഇന്നല മുതലക്ക് ഉപ്പ പിടികൂടുപ്പ പിടികൂടുന്നു. അപ്പോൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കല്ല ഒരിക്കലുമില്ല, ഇന്ന മഴിയ റബ്ബി എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. ഇന്ന് പലരോടും എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്നാ, എനിക്കൊരു റബ്ബ് മാത്രമല്ലേ ഉള്ളൂ, എനിക്കൊരു അല്ലാ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയും. ആ അല്ലാഹു മതി, ഇന്ന മഴിയ റബ്ബി എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. സയ്യഹ്ദീൻ, എന്റെ റബ്ബ് എനിക്ക് വഴി കാണിക്കും എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിൽ വിശ്വാസം അർപ്പിച്ച് വിശ്വാസം ഉറപ്പിച്ച് തൃപ്തിപ്പെട്ട് ഉച്ചയിസ്തരം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, മൂസ നിങ്ങളുടെ കയ്യിലെ വടി അതുകൊണ്ട് സമുദ്രത്തിൽ തള്ളി. അല്ലാഹു പറഞ്ഞു, ഇദ്രിബ് ബിഅസാകൽ ബഹർ, സമുദ്രത്തിൽ നിങ്ങളുടെ വടി കൊണ്ട് തല്ലൂ. മൂസാന്റെ വടി എന്താ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വടി അദ്ദേഹം ഊന്നിപ്പിടിക്കുന്ന വടിയാണ്, ആടുകൾക്ക് ഇല ഒഴിച്ചു കൊടുക്കുന്ന വടിയാണ്. അതുകൊണ്ട് സമുദ്രത്തിൽ തല്ലാൻ, അത് സമുദ്രത്തിൽ അല്ലാഹു പറഞ്ഞനുസരിച്ച് തച്ച് സമുദ്രം വഴിമാറി. പർവ്വത സമാനം സമുദ്രജലം ഇരുഭാഗങ്ങളിലേക്ക് ഇരച്ചു മാറി. സമുദ്രത്തിന് നടുവിൽ ഒരു ഉണങ്ങിയ വഴി, കാലുപോലും നനയുമില്ല, ഉണങ്ങിയ നല്ലൊരു വഴി. അതിലൂടെ മൂസ മറുകര പറ്റി, ഇസ്രായേലിയർ മറുകര പറ്റി. അവർ രക്ഷപ്പെട്ട് സൈനായിലെത്തി. സമുദ്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല ഫിറവനെയും അവന്റെ കിങ്കരന്മാരെയും മുക്കി നശിപ്പിച്ചു. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു പ്രതിസന്ധിയിൽ, വിപൽഘട്ടത്തിൽ, ഭീതിയിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സിൽ നിന്ന് ഉയർക്കൊണ്ടത് എന്താ? ഇന്ന മഴിയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്നാണ്. ഇങ്ങനെ പ്രഖ്യാപിക്കുവാൻ അള്ളാഹുവിനുള്ള വിശ്വാസവും അള്ളാഹുവെ കുറിച്ചുള്ള അറിവും മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാകണം, അത് കൃത്യമായിട്ടുണ്ടാകണം. ഇതാണ് തവക്കുലിന്റെ ആദ്യപടി, തവക്കുലിന്റെ ആദ്യപടി. പക്ഷെ പലർക്കും അള്ളാഹുവിനുള്ള വിശ്വാസം അത് കൃത്യമോ യഥാവിധമോ അല്ല എന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ അപകടം. തവക്കുൽ അതാണ് ശരിയാവാത്തതിന്റെ, ഫലപ്പെടാത്തതിന്റെ ഒരു കാരണം. രണ്ടാമത്തെ വിഷയം, തവക്കുൽ ഫലം കാണണമെങ്കിൽ കാര്യകാരണങ്ങളെ നമ്മൾ കൃത്യമാക്കണം. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. ഞാനൊക്കെ അള്ളാനെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞിട്ട് കയ്യും കെട്ടിയിരിക്കാൻ പാടില്ല. പിന്നെയോ, നമ്മളുടെ കഴിവിൻ പടി ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. എന്നിട്ടാണ് തവക്കുൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്ന്, അയാൾ ഒട്ട കയറ്റാ വന്നത്. അയാൾ റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, ഒട്ടകത്തിന് അങ്ങോട്ട് മേയാൻ വിട്ടിട്ട് ഞാൻ തവക്കുലാക്കിയാൽ മതിയോ? അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇഖൽഹാ വ തവക്കൽ, കെട്ടിട്ടോ എന്നിട്ട് തവക്കുലാക്കിക്കോന്ന. കെട്ടിട്ടിട്ട് തവക്കുലാക്കാൻ പറഞ്ഞു. ഒട്ടകം മറ്റ് മൃഗങ്ങളെ മാതിരിയല്ല. ഒട്ടകം അതിനെ കെട്ടിട്ടിട്ടില്ല എങ്കിൽ അതതിന്റെ പാട്ടുകൊണ്ട് പോകും. മനസ്സിലായില്ലേ? ഖുർആൻ ഹിഫ്ളാക്കിയവരോട് പറഞ്ഞില്ലേ, ഖുർആൻ എപ്പോഴും ചെയ്യണം, മുറാജ ചെയ്യണം. ഖുർആൻ, വിശുദ്ധ ഖുർആൻ ബൈഹാർട്ടാക്കിയവർ ആ ബൈഹാർട്ടാക്കിയത് റീമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. അതില്ല എങ്കിൽ ഒട്ടകത്തിനെ പോലെയാണ് റസൂലുള്ള പറഞ്ഞ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒട്ടകത്തെ കെട്ടിയിട്ടിട്ടില്ല എങ്കിൽ എന്തുണ്ടല്ലോ, അതതിന്റെ പാട്ടിനാണ്ട് പോകും. അതേപോലെയാണ് ഖുർആൻ ഹിഫ്ളാക്കിയവർ, അത് മുറാജ ചെയ്ത് റീമൈൻഡ് ചെയ്ത് മെമ്മറിയിൽ പുതുക്കിയിട്ടില്ല എങ്കിൽ ഖുർആൻ മറന്നു പോകും. അല്ലാഹു കാക്കട്ടെ, ഔദുബില്ല. അതേപോലെയാണ് ഒട്ടകം, അതൊരിക്കലും ഒരു അടുത്തുക്കൂല, കെട്ടിട്ടില്ലെങ്കിൽ അതിന്റെ പാട്ടിന് പോകും. അപ്പൊ ഒരാൾ വന്നിട്ട് പറയണം, റസൂലെ ഞാൻ ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് തവക്കുലാക്കണോ, അതല്ല കെട്ടിടാതെ തവക്കുലാക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇല്ല കെട്ടിട്ട് എന്നിട്ട് തവക്കൽ, തവക്കുലാക്കി. അപ്പൊ നമ്മൾ ഒരാള് അയാളുടെ കഴിവിൻ പടി അയാൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ബാക്കി അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കേണ്ടത്. അപ്പോഴാണ് തവക്കൽ പൂർണ്ണമാകുക. രോഗം വന്നാ നമ്മളുടെ ഭാഗത്തിൽ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ചെയ്യണം. ചികിത്സ നമ്മൾ അന്വേഷിക്കണം, ചികിത്സ അന്വേഷിച്ച് മരുന്ന് നമ്മൾ കഴിച്ച് പിന്നെയാണ് തവക്കുൽ. ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരു സംഘം വന്ന്, യമനിൽ നിന്നാണ് വന്നത്. അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ തവക്കുലാക്കിയവരാണ്, മുത്തവക്കിലൂൻ, തവക്കുലാക്കിയവരാണ്. അവരെ തവക്കുലാക്കിയവർ എന്ന് പറഞ്ഞാൽ എന്താ, ഓല് കയ്യും കെട്ടി കുത്തർന്ന് ആരാം കൊടുക്കണത് തിന്നാൻ വേണ്ടിയിട്ട് വന്നോലാ. ഒരു പണിയെടുക്കാതെ ആരെങ്കിലും വല്ലതും വെച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തിന്നണം എന്നുള്ള ഉദ്ദേശത്തിൽ വന്നവരാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞെന്താ, നിങ്ങൾ മുത്തവക്കീലീങ്ങളല്ല, പിന്നെയോ നിങ്ങൾ മുത്തക്കിലീങ്ങളാണ്, നിങ്ങൾ അന്യാശ്രയക്കാരാണ്. ആരാന്റെ മേത്ത് ചാരി ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവർ അതാണ്. നിങ്ങൾ മുത്തവക്കിലീന്നല്ല. എന്നിട്ട് ഉമർ പറയാണ് മുത്തവക്കിലീങ്ങൾ എന്ന് ആകണമെങ്കിൽ എന്ത് വേണം? അവർ ധാന്യമണികൾ നിലത്ത് വിതരണം, എന്നിട്ട് തവക്കുലാക്കണം എന്ന് പറഞ്ഞാൽ അവർ കൃഷി ചെയ്യണം, എന്നിട്ട് അള്ളാഹുവിൽ തവക്കുലാക്കണം. അവരാണ് മുത്തവക്കിലീങ്ങൾ. ഒരാൾ തവക്കുൽ പിന്നെ കൃഷി ഒന്നും ചെയ്യണില്ല, അധ്വാനിക്കണില്ല, ആരെയും കൊണ്ടുവന്നിട്ട് തിന്നിട്ട് ജീവിക്കാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതെന്തല്ല, അവരുടേത് തവക്കുലല്ല. ഉമർ എന്നിട്ടാ പഠിപ്പിച്ച് ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലി ലറസഖക്കും കമാ യുർസഖു ത്തൈർ തഖ്ദു ഖിമാസ വതറൂഹു ബിതാന. യഥാവിധം നിങ്ങൾ തവക്കുലാക്കുന്നവരാണ് എങ്കിൽ പക്ഷിക്ക് തിന്നാൻ കൊടുക്കുന്നത് പോലെ അള്ളാഹു സുബ്ഹാന തആല നിങ്ങൾക്കും തിന്നാൻ തരും. പക്ഷിയുടെ ധർമ്മം എന്താ? പക്ഷി വിശന്ന വയറായിട്ടാണ് രാവിലെ പാറണത്, നിറഞ്ഞ വയറായിട്ടാണ് പക്ഷി പ്രദോഷത്തിൽ തിരിച്ചു പാറണത് കൂട്ടിലേക്ക്. യഥാവിധം തവക്കുലാക്കാൻ നിങ്ങൾ ഒരുക്കണ്ടോ? ഈ പക്ഷിക്ക് തിന്നാൻ കൊടുക്കുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് തിന്നാൻ തരും എന്നാ പറഞ്ഞത്. പക്ഷി ഒരിക്കലും തന്റെ കൂട്ടിൽ ഇരിക്കണില്ല, പിന്നെയോ പക്ഷി തന്റെ തീറ്റ തേടി പാറുന്നുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാന തആല അതിന് വിശക്കുന്ന വയറാണ് പാറുമ്പോയെങ്കിൽ നിറഞ്ഞ വയറ് സമ്മാനിച്ചിട്ടാണ് തിരിച്ച് അതിനെ എത്തിക്കണത്. ഇതേപോലെ ആളുകൾ കാര്യകാരണങ്ങൾ എത്തിപ്പിടിക്കണം. മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നമുക്കറിയാം. എന്താ മറിയമിന്റെ ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്നത്? മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ വലിയത്താണ്. കറാമത്തുകൾ അള്ളാഹു സുബ്ഹാന തആല നൽകി ആദരിച്ച മഹദിയാണ് മറിയം അലൈഹിസ്സലാത്തു വസ്സലാം. അവർ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ ഗർഭം ധരിച്ചു, നൊമ്പരം വന്നു, പ്രസവ വേദന ശക്തായി. അള്ളാഹു സുബ്ഹാന തആല പറയാണ് ഫഅജാ അഹൽ മഖാദു ഇലാ ജിദ്ഇൻ നഖല. പ്രസവ വേദന അവരെ ഒരു ഈത്തപ്പന തടിയുടെ മുരട്ടിലെത്തിച്ചു, ചോട്ടിലെത്തിച്ചു. പ്രസവ വേദന എടുത്തിട്ട് മഹാദ് പറഞ്ഞ എന്താ, പ്രസവത്തോടനുബന്ധിച്ചുള്ള ആ നൊമ്പരാണ്, വേദനയാണ്. അത് മറിയത്തിനുണ്ടായി. അവർ ഈത്തപ്പന മരത്തിന്റെ ചോട്ടിലേക്ക് അത് വന്നപ്പോ എത്തി. ആ സമയം അവരുടെ ദുആ എന്താ, യാ ലൈതനി മിത്തു ഖബില ഹാദാ വകുന്തു. അവരുടെ ആ അവരുടെ മനസ്സ് പറഞ്ഞ എന്താ, യാ ലൈതനി മിത്തു ഖബില ഹാദാ വകുന്തു നസിയം മൻസിയ. ഇതിനു മുമ്പ് ഞാൻ മരണപ്പെട്ടിരുന്നുവെങ്കിൽ, ഞാൻ വിസ്മരിക്കപ്പെട്ടവളായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ്. കാരണം അത്രമാത്രം അവർക്ക് ആ സമയം എന്തുണ്ട്, പ്രയാസമുണ്ട്, വേദനയുണ്ട്. ആ മറിയം അള്ളാഹു സുബ്ഹാന തആല കറാമത്ത് കൊണ്ട് കടാക്ഷിച്ച മറിയാണ്. മനസ്സിലേ, ഈ ഗർഭധാരണം നടക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാന തആല അവർക്ക് വിഭവ സമൃദ്ധമായ അന്നം അവരുടെ മെഹ്റാബിലെത്തിക്കാറുണ്ട്. അന്ന ലക്കി ഹാദ, എവിടുന്ന് ഈ ഭക്ഷണം എന്ന് ചോദിക്കുമ്പോൾ മറിയം പറയുന്നത് ഹുവ മിൻ ഇൻദില്ലാ, അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളത് എന്നാ പറയാറ്. അവരുടെ സംരക്ഷണ ചുമതലയുള്ള സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയോട്. അങ്ങനെയുള്ള മറിയം അവര് ആ മരത്തിന് ചൂട്ടിൽ ഈത്തപ്പനയുടെ ചൂട്ടിൽ കിടന്നപ്പോ അള്ളാഹു സുബ്ഹാന തആല അവരോട് പറഞ്ഞെന്താ, വഹുസ്സി ഇലൈക ബിജിദ്ഇൻ നഖല തുസാഖിത് അലൈക റുതബൻ ജനിയ. ഈത്തപ്പന മരം പിടിച്ചു കുലുക്കാനാണ്, ഈത്തപ്പന മരം പിടിച്ചു കുലുക്കാനാണ് ഗർഭിണിയായ നമ്പരം വന്ന ഒരു പെണ്ണ് ഈത്തപ്പന മരം പിടിച്ചു കുലുക്കുക എന്ന് പറഞ്ഞാൽ അതിന് അള്ളാഹു സുബ്ഹാന തആല കൽപ്പിച്ച്. ഈത്തപ്പന മരം കുലുക്കിയിരുന്നെങ്കിൽ എങ്ങനെ ഈത്തപ്പഴം വീഴുവാ? പക്ഷെ അള്ളാഹു സുബ്ഹാന തആല അതിനെ കൽപ്പിച്ചു, അത് അവർ ചെയ്തു, ഈത്തപ്പഴം വീണു. അള്ളാഹു സുബ്ഹാന തആല അവരുടെ കിടക്കുന്ന ആ മഹദിയുടെ കാൽ ചുവട്ടിൽ ഒരു നദി ഒഴുക്കി. എന്നിട്ട് അള്ളാഹു സുബ്ഹാന തആല പറയുന്നു, ഫകുലി വശ്റബി വഖറി ഐന, തിന്നോളൂ കുടിച്ചോളൂ, കണ്ണിനെ കുളിർപ്പിച്ചോളൂ. ആരെ? ഈസയെ കണ്ട് കണ്ണ് കുളിർപ്പിക്കാൻ പറയണം. മനസ്സിലായില്ലേ? അപ്പൊ നോക്കൂ, നിങ്ങൾ അള്ളാഹു സുബ്ഹാന തആല അനുഗ്രഹം വരുന്നതാണ്, ധാരാളം അനുഗ്രഹങ്ങൾ. പക്ഷെ എങ്കിലും മറിയമ്മിനോട് അള്ളാഹു സുബ്ഹാന തആല കൽപ്പിക്കുന്നുണ്ട് ഈത്തപ്പന മരം പിടിച്ചു കുലുക്കാന്. അതവർ നിർവഹിക്കേണ്ട അവരുടെ മേൽ ചുമതലയായിട്ടുള്ള കാര്യമാണ് ഈത്തപ്പഴം വീഴാൻ. വീഴ്ത്തലല്ല അത്, വീഴാൻ. പക്ഷേ വീഴ്ത്തൽ അള്ളാഹുവാണ് അതിനെ വീഴ്ത്തുന്നത്. ഏതായാലും ഇവിടെ തവക്കുൽ അത് യഥാവിധമാകാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ തവക്കുലിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, കാര്യകാരണങ്ങൾ രണ്ടുണ്ട്. ഒന്ന് പ്രകൃതി അള്ളാഹു സുബ്ഹാനഹു വതാല നിശ്ചയിച്ച കാര്യകാരണങ്ങൾ, രണ്ട് മതപരമായി നിശ്ചയിച്ച കാര്യകാരണങ്ങൾ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു രോഗം വന്നാൽ, ഒരു പനി വന്നാൽ ഉദാഹരണത്തിന്, അല്ലെങ്കിൽ ഒരു വയറുവേദന വന്നാൽ പ്രകൃതി അള്ളാഹു നിശ്ചയിച്ച കാര്യകാരണങ്ങളുണ്ട്. അതാണ് മരുന്നുകൾ. മരുന്നുകൾ അല്ലേ, പനിക്ക് ഫെവഡോൾ, അതിവിടെ പയറ്റി തെളിഞ്ഞതാണ്. അല്ലെങ്കിൽ ടെമ്പ്ര, പനിക്ക് മരുന്നായിട്ട് ഡോക്ടർമാർ അത് പരീക്ഷിച്ച് തെളിഞ്ഞതാണ്. അത് പ്രകൃതിയാ, അള്ളാഹുവിന്റെ ഖദരിയ അല്ലെങ്കിൽ കൗനിയായ ഒരു സുന്നത്താണ്. നമുക്കത് കാര്യകാരണമായിട്ട് സ്വീകരിക്കാം. രോഗം മാറാൻ, പനി മാറാൻ ഈ മരുന്ന് നമുക്ക് ഉപയോഗിക്കാം, അത് അനുവദിക്കപ്പെട്ടതാണ്. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, ഹബ്ബത്തും സൗദ, അതേപോലെ തന്നെ തേൻ, തേൻ അതേപോലെ തന്നെ കൊമ്പ് വെക്കൽ, ഇതൊക്കെ മരുന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താ, നമുക്ക് മരുന്നായിട്ട് സ്വീകരിക്കാം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന മരുന്നുകളിൽ പ്രാർത്ഥനകളുണ്ട്. അതിനാണ് റുഖിയ ശറഇയ എന്ന് പറയാം. രോഗം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ശറഇയായ റുഖിയ നിർവഹിക്കുക, മന്ത്രങ്ങൾ നിർവഹിക്കുക. അപ്പോ കാര്യകാരണങ്ങൾ രണ്ടുണ്ട്. ഒന്ന് പ്രാപഞ്ചികമായിട്ടുള്ള അള്ളാഹുവിന്റെ ഖദരിയായ കാര്യകാരണങ്ങൾ, മറ്റൊന്ന് മതപരമായ കാര്യകാരണങ്ങൾ. മതം പറഞ്ഞു തന്ന മരുന്നുകൾ, അത് മന്ത്രങ്ങളായും അല്ലാതെയും അതുണ്ട്. അതൊക്കെ നമുക്ക് സ്വീകരിക്കാം, എന്നിട്ട് അള്ളാഹുവിൽ തവക്കുലാക്കാം. എന്നാൽ പ്രാപഞ്ചികമായിട്ട് പരീക്ഷിച്ച് തെളിയാത്ത, മതപരമായി വിലക്കപ്പെട്ട കുറെ കാര്യകാരണങ്ങളുണ്ട് ആളുകൾ കൊണ്ടിടക്കണ്. അതാണ് ഇപ്പൊ നൂലൂതിക്കെട്ടൽ. മനസ്സിലെ, പനി പിടിച്ച് നൂലൂതിക്കെട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? നൂലൂതിക്കെട്ടിട്ടുണ്ടെങ്കിൽ വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ടോ നൂലൂതിക്കെട്ടിയാ പനി മാറും? ഇല്ല. മതം പറഞ്ഞിട്ടുണ്ടോ നൂലൂതിക്കെട്ടിയാ പനി മാറും? ഇല്ല. പിന്നെ മതം പറഞ്ഞതെന്താ, ദീന് പറഞ്ഞതെന്താ? നൂലൂതിയിട്ടുണ്ടെങ്കിൽ അത് സിഹറാണ്, സിഹർ ഷിർക്കാണ്. ഇത്തരത്തിൽ വല്ലതും കെട്ടിയിട്ടുണ്ടെങ്കിൽ മൻ തഅല്ല കശൈൻ ഊക്കില ഇലൈ, അള്ളാഹു അത്തരം മനുഷ്യന്മാരെ കൈയൊഴിക്കും, ഈ കെട്ടിയതിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല അവനെ ഏൽപ്പിക്കും. അപ്പോ അത് പാടുള്ളതല്ല. മൻ തഅല്ലക തമീമതൻ ഫഖദ അശ്റക്, ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മൻ തഅല്ലക തമീമതൻ ഫലാ അതമ്മല്ലാഹു ല, ഏലസ് കെട്ടിയവന്റെ ആവശ്യം അള്ളാഹു അവന് പൂർത്തീകരിച്ചു കൊടുക്കാതിരിക്കട്ടെ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ നോക്കൂ, നിങ്ങൾ ആളുകൾ എത്തിപ്പിടിക്കുന്ന കാര്യകാരണങ്ങളിൽ ഭൗതികമായി ഫലമില്ലാത്തത്, മതപരമായി നിർദ്ദേശിക്കാത്തത് പലതുമുണ്ട്. അത് നൂലായി, ഏലസായി, കൂച്ചായി, ഐക്കല്ലായി പലതുമുണ്ട്. മനസ്സിലായല്ലേ? ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാര്യകാരണങ്ങൾ ബന്ധങ്ങൾ കാര്യകാരണങ്ങളായിട്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് തെറ്റാണ്, അത് പാടുള്ളതല്ല. അതിൽ വിശ്വാസം അർപ്പിച്ചാൽ കൂച്ചുകെട്ടി, രക്ഷ കെട്ടി, എന്നിട്ട് അതെനിക്ക് ഗുണം ചെയ്യും, എന്നെ തൊട്ട് ഉപദ്രവം തടുക്കും എന്നൊക്കെ വിശ്വസിച്ച്, അതിൽ വിശ്വസിച്ചാൽ അത് വലിയ ശിർക്കായി മാറും, വലിയ ശിർക്കായി മാറും. അപ്പൊ നമ്മൾ ഇവിടെ കാര്യകാരണങ്ങളെ നമ്മൾ കഴിവിൻ പടി സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ ദീനിൽ പാടില്ലാത്ത കാര്യകാരണങ്ങളെ നമ്മൾ ഒഴിവാക്കണം. മതപരമായി സാധൂകരിക്കപ്പെട്ടത്, അനുവദിക്കപ്പെട്ടത്, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ചികിത്സയുടെ ഭാവിൽ, ചികിത്സയുടെ ഭാഗമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ റസൂലെ, അഫല നതദാവ, ഞങ്ങൾ ചികിത്സിക്കട്ടെ, ഞങ്ങൾ ട്രീറ്റ്മെന്റ് നിർവഹിക്കട്ടെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇബാദല്ലാ തദാവ, അള്ളാഹുവിന്റെ അടിയാറുകളെ നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്തോളി, ചികിത്സിച്ചോളി. അപ്പൊ ചികിത്സ തേടുക എന്നുള്ളത് എന്താണ്? നമുക്ക് അനുവാദമുള്ളതാണ്, നമ്മളോട് കൽപ്പിക്കപ്പെട്ടതാണ്. നിസ്ലാഹു അലൈഹി തങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, സ്വന്തത്തെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഈ ഉലകത്തിൽ എന്തൊക്കെ രോഗമുണ്ടോ അതിനൊക്കെ മരുന്നുണ്ട്, അള്ളാഹു ഏതൊരു രോഗം അവതരിപ്പിച്ചിട്ടുണ്ട് അതിനൊക്കെ മരുന്നും അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരൊറ്റ രോഗം വെച്ച് ഏതാ ആ രോഗം? മരണരോഗ വാർദ്ധക്യം. വാർദ്ധക്യത്തിന് പിന്നെന്തില്ല? മരുന്നില്ല. മനസ്സിലെ? ഈ ഇടക്കാലാശ്വാസം എന്നൊക്കെ പറയുന്നത് പോലെ പറ്റ നരച്ചു ഇതായിട്ടുണ്ടെങ്കിൽ ഈ മൈലാജിട്ടിട്ടൊക്കെ ഒന്നും കളറ് മാറ്റിയ അല്ലേ, ഇങ്ങനൊക്കെ അല്ലാതെ അവിടെ ഇവിടെ പൊട്ടി പൊളിഞ്ഞതൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒരു പ്ലാസ്റ്റിക് സർജറി ഇതൊക്കെ അല്ലാതെ വാർദ്ധക്യത്തിന് മരുന്നില്ല. ബാക്കിയുള്ള ഇതിനൊക്കെ മരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മരുന്ന് ഉപയോഗിച്ചോളി എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തവക്കുലാക്കുമ്പോ കഴിവിൻ പടി കാര്യകാരണങ്ങളെ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് തവക്കുൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നോക്കി നിങ്ങൾ ഹിജ്റ പോയപ്പോ എന്താ ചെയ്തത്? ഹിജ്റ പോയപ്പോ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വീടിന് ചുറ്റും ഖുറൈശി യുവാക്കള് വട്ടത്തിൽ നിർത്തിക്ക ആയുധം കൊടുത്തിട്ട് റസൂലുള്ളാഹിനെ വെട്ടിക്കൊല്ലാൻ വേണ്ടി. റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്റെ വിരിപ്പിൽ അലിയാരെ കിടത്തി, അലിയാർക്ക് പൊതുപ്പും മൂടിക്കൊടുത്ത് പിന്നെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങുന്നത്. അപ്പൊ ശത്രുക്കൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു പിടി മണ്ണ് വാരി റസൂലുള്ളാഹി എറിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല ശത്രുക്കളുടെ കണ്ണിലെത്തിച്ചു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ സമയം പുറത്തുപോയി. വമാ റമൈത് ഇദ് റമൈത് വലാകിന്ന അല്ലാഹ റമ, നിങ്ങൾ എറിഞ്ഞപ്പോ നിങ്ങളല്ല എറിഞ്ഞത്, അള്ളാഹുവാണ് എറിഞ്ഞത്. പക്ഷെ ആ ഏറ് മണ്ണ് വാരി എറിയുക എന്നുള്ളത് അത് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കഴിയുന്നതാണ്. അത് റസൂലിനെ നിർവഹിച്ചു, ബാക്കി അള്ളാഹുവിനെ ഏൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ അള്ളാഹു മതിയായവനാണ് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. ഇതേപോലെ ഓരോ വിഷയങ്ങളും തവക്കുൽ യഥാവിധമാക്കി അള്ളാഹുവെ അറിഞ്ഞ് മനസ്സിലാക്കി അള്ളാഹുവിൽ വിശ്വാസം ഉറപ്പിച്ച് അള്ളാഹുവിൽ പ്രീതിപ്പെട്ട് മനസ്സ് സമാധാനപ്പെട്ട് കാര്യകാരണങ്ങൾ എത്തിപ്പിടിച്ചിട്ട് നമ്മൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തവക്കുൽ അത് സഫലമായി. അപ്പോഴാണ് തവക്കുലിന് പറയപ്പെട്ടതായ അനുഗ്രഹങ്ങൾ കടാക്ഷിക്കപ്പെടുന്നത്. ഒരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്പത്തിൽ കുട്ടികൾ സംസാരിച്ചേ പറഞ്ഞിട്ടുണ്ട്. തൊട്ടിൽ പ്രായത്തിൽ സംസാരിച്ച കുട്ടികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആരൊക്കെ ഉണ്ട്? ഈസാ നബി ഉണ്ട്, പിന്നെ ആരുണ്ട്? ജുറൈജിന് സാക്ഷിയായി പറഞ്ഞ കുട്ടിയുണ്ട് അല്ലെ. അതൊക്കെ തൊട്ടിൽ പ്രായത്തിൽ കുട്ടികളെ സംസാരിച്ചതാണ്. അതേപോലെ അസ്ഹാബുൽ ഉഹ്ദൂദിന്റെ സംഭവത്തിൽ ഒരു കുട്ടി മനസ്സിലായി കിടങ്ങി കയറിയിട്ട് വിശ്വാസികളെ ചുട്ടുകൊന്ന സൂനവാസിന്റെ ദുഷ്ടചെയ്തി അത് വിശദീകരിക്കപ്പെടുന്ന ആ സംഭവത്തിൽ കാണാം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. തീയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് വിശ്വാസികളെ ചെരിയാണ്. അപ്പൊ ഉമ്മ തന്റെ മാറിൽ ചെറിയ കുഞ്ഞിന് മുലയൂട്ടാണ്. അപ്പൊ മുലയൂട്ടുന്ന കുഞ്ഞു ഉമ്മനോട് പറയാണ്, ഉമ്മ ഇസ്ബിരി ഫൈനക്കിയാൽ ഹക്ക്, ഉമ്മ ക്ഷമിച്ചോളി, നിങ്ങൾ സത്യത്തിലാണ്. അങ്ങനെ ആ കുഞ്ഞിനെ ഉമ്മയെയും ആ തീയിലേക്ക് ആ ദുഷ്ടന്മാർ തള്ളിയിടാണ്. ഇവരൊക്കെ കുട്ടികളായിരിക്കെ സംസാരിച്ച സംഭവങ്ങൾ ഹദീസുകളിൽ കാണാം. അതിൽ ഒരു കുട്ടി റഹ്മത്തുള്ള ഒരു കുട്ടി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഒരു ഉമ്മ ഇങ്ങനെ അമ്മിഞ്ഞു കൊടുക്കാണ്. അപ്പോഴാണ് ആ ഉമ്മന്റെ കൺമുമ്പിലൂടെ ഒരു അശ്വഭടൻ, ഒരു കുതിരപ്പടയാളി ഗർവിൽ പൗരുഷത്വത്തിന്റെ അല്ലെങ്കിൽ യൗവനത്തിന്റെ നിറവിൽ പോണത് മനസ്സിലെ. അത് കണ്ടപ്പോ ആ ഉമ്മ പറയാണ്, ആ കുതിരപ്പടയാളി നോക്കിയിട്ട് ഉമ്മ പറയാണ് ഈ കുട്ടിനെ നോക്കിയിട്ട്, അള്ളാഹുവേ എന്റെ ഈ കുട്ടിയെ ആ കുതിരപ്പടയാളിയെ പോലെ ആക്കണമേ. മനസ്സിലെ? ഏതൊരാളും കൊതിച്ചു പോകും വീതാണ് ആ പടയാളിയുടെ പോക്ക്. അപ്പോൾ അമ്മ പറയുന്നത് ഇതിന്റെ കുട്ടിനെയും അതേപോലെ ആക്കണേ. അപ്പോ കുട്ടി മുലപ്പാല് കുടിക്ക, അത് നിർത്തി. മുലക്കണ്ണിൽ നിന്ന് വേർപെട്ട് കുട്ടി അയാളെ നോക്കിയിട്ട് പറയാണ്, അള്ളാഹുമലാ തജാലി മിസ്ലഹു, അള്ളാഹുവേ ആ മനുഷ്യനെ പോലെ നീ എന്നെ ആക്കല്ലേ എന്ന് കുട്ടി പറയാണ്. അത് പറഞ്ഞ് വീണ്ടും കുട്ടി അമ്മിഞ്ഞ പകരാണ്. അപ്പോഴാണ് ഒരു പെണ്ണിനെ ആളുകൾ വലിച്ചുകൊണ്ടുപോണത്. ആ പെണ്ണിനെ ആളുകൾ ദ്രോഹിക്കുന്നു, അടിക്കുന്നു, അവളുടെ നേരെ കൂകി വിളിക്കുന്നു. അവളോട് പറയാണ്, സറഖ്തി, നീ മോഷ്ടിച്ചിരിക്കുന്നു, ജനൈതി, നീ വ്യഭിചരിച്ചിരിക്കുന്നു. ആ പെണ്ണ് പറയുന്നത്, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹു മതി, വക്കീലായി അല്ലാഹു ഉത്തമനായിരിക്കുന്നു. ഇതാണ് ആ പെണ്ണ് പറയുന്നത്. മനസ്സിലായില്ലേ? ആ പെണ്ണിനെ വലിച്ചിഴക്കുകയാണ്, ദ്രോഹിക്കുകയാണ്, എന്നിട്ട് അവരെ ആക്ഷേപിച്ചുകൊണ്ട് ഇവർ പറയാണ്. ഈ സമയം ഈ ഉമ്മ പറയാണ്, അള്ളാഹുമ്മലാ തജാൽ ഇബ്നി ഹാദാ മിസ്ലഹ, പടച്ചോനെ എന്റെ ഈ കുട്ടിയെ അവളെപ്പോലെ ആക്കല്ലേ എന്നാ പറയണത്, ആ പെണ്ണിനെ പോലെ ആക്കല്ലേ. ഇത് ഉമ്മ പറഞ്ഞപ്പോ കുട്ടി വീണ്ടും മുലപ്പാല് പകരുന്നത് നിർത്തി. എന്നിട്ട് ആ പെണ്ണിനെ നോക്കിയിട്ട് പറയാണ്, അള്ളാഹുമ്മ ജാൽനി മിസ്ലഹ, അള്ളാഹുവേ എന്നെ ആ പെണ്ണിനെ പോലെ ആക്കണേ, എന്നെ ആ പെണ്ണിനെ പോലെ ആക്കണേ. അപ്പൊ ഉമ്മ ആകെ സ്തംഭിച്ചു, എന്താപ്പ ആ പെണ്ണിനെ പോലെ ആക്കണേന്ന് അറിയണ്. അപ്പൊ എന്താ കുട്ടി പറയണത് എന്താ നോക്കണേ, അള്ളാഹു സുബ്ഹാനഹു വതആല കുട്ടിനെ കൊണ്ട് സംസാരിപ്പിക്കണേ. കുട്ടി പറയണത് എന്താ, നിങ്ങൾ എന്നെ ആക്കണം എന്നാ കുതിരപ്പടിയാളുണ്ടല്ലോ, അയാളൊരു പോക്കിരി അഹങ്കാരിയും സ്വച്ഛാധിപതിയാണ്, അതുപോലെ ആകാൻ പാടില്ല. എന്നാൽ നിങ്ങൾ എന്നെ ആക്കരുത് എന്ന് പറഞ്ഞില്ലേ ആരെ പോലെ, ആ പെണ്ണിനെ പോലെ. ആ പെണ്ണ് നിരപരാധിയാണ്, അവളെ ജനയിത്തി എന്ന ആളുകൾ പറയുന്നു. നീ വ്യഭിചരിച്ചു, അവള് വ്യഭിചരിച്ചിട്ടില്ല. സറക്തി, നീ മോഷ്ടിച്ചു എന്ന് പറയുന്നു, അവള് മോഷ്ടിച്ചിട്ടില്ല. പിന്നെ ആളുകൾ അപവാദം പറയാണ്, നിരപരാധിയായ പെണ്ണിനെ വെറുതെ അവർ വലിച്ചു ചേക്കാണ്. പക്ഷെ വലിച്ചു ചേച്ച് പീഡിപ്പിക്കപ്പെടുമ്പോഴും മാനസികവും ശാരീരികമായി പീഡ ആ പെണ്ണിനെ ഏൽപ്പിക്കുമ്പോഴും അവരുടെ മൊഴി എന്താ, അവരുടെ മൊഴി ഹസ്ബി അല്ലാ വനിയമൽ വക്കീൽ, എനിക്ക് അള്ളാഹു മതി, വക്കീലായി അള്ളാഹു ഉത്തമനാകുന്നു, അകവും പുറവും കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുവാൻ അള്ളാഹു ഉത്തമനാകുന്നു, ഇതാണ് അവർ പറയുന്നത്. അപ്പൊ ആ മഹദിയുടെ വിശ്വാസം എന്താ, അതുകൊണ്ടാണ് കുട്ടി പറഞ്ഞത് അള്ളാഹുമ്മ ജാൽനി മിസ്ലഹ. പീഡിപ്പിക്കപ്പെട്ടാലും പീഡിപ്പിക്കപ്പെട്ടാലും നിരപരാധിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അവർ ഹസ്ബി അല്ലാഹു വനിയമൽ വക്കീൽ എന്ന് പറഞ്ഞപ്പോ ഈ കുട്ടിയെ കൊണ്ട് അവർ നിരപരാധിയാണെന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല തെളിയിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല തെളിയിച്ചു, മനസ്സിലല്ലേ. ഇത് എന്തിനാ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്? ഇത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓതിത്തന്നത് അള്ളാഹുവിൽ നമ്മൾ ഭരമേൽപ്പിക്കുന്നതിന്റെ മഹത്വവും അതിന്റെ ഫലവുമാണ്, അതിന്റെ ഗുണമാണ്. പരീക്ഷണങ്ങൾ സ്വാഭാവികമാണ്, അത് പ്രവാചകന്മാർക്കും പുണ്യാളന്മാർക്കും പറഞ്ഞതുമാണ്. ശത്രുക്കൾ അവർ പരീക്ഷിക്കപ്പെടും, ആ പരീക്ഷ അവർക്ക് ദറജകളെ ഉയർത്തുകയും പദവികൾ മഹത്തരമാക്കുകയും ചെയ്യും. പക്ഷേ നിരപരാധിത്വം അള്ളാഹു സുബ്ഹാനഹു വതആല തെളിയിക്കാന്ന് പറഞ്ഞാൽ അതും നിരപരാധിത്വം തെളിയിക്കണം. നോക്കൂ, നിങ്ങൾ തൊട്ടിൽ പ്രായത്തിൽ ഒട്ടും സംസാരിക്കാത്ത കുഞ്ഞിനെ കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സംസാരിപ്പിക്കുന്നത്. ആ ഭാഗ്യം ആ മഹദിക്ക് നേടിക്കൊടുത്തത് അവരുടെ ആ വിശ്വാസമാണ്, തവക്കുലിൽ അവരുടെ ആ കൃത്യതയാണ്. അതവർ ഉച്ചൈസ്തരം ഹസ്ബി അള്ളാഹു വനിഅമൽ വക്കീൽ എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു. അപ്പൊ തവക്കുലാക്കുന്നതിന്റെ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ തവക്കുലാക്കുന്നതിന്റെ മഹത്വമാണത്. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 70,000 ആളുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉമ്മത്തികൾ കാണിച്ചു കൊടുക്കപ്പെട്ടു റസൂലുള്ളാഹിക്ക്. അപ്പൊ ആ ഉമ്മത്തികളെ നോക്കിയിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവരിൽ 70,000 പേർ യദ്ഖുലൂൻ അൽ ജന്ന ബിഗൈരി ഹിസാബിൻ വലാ അദാബ്, വിചാരണയില്ലാതെ ശിക്ഷയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. അപ്പോ സഹാബത്ത് ആരായിരിക്കും അവർ? വിചാരണയില്ലാതെ ശിക്ഷയില്ലാതെ സ്വർഗത്തിൽ പോകുന്ന ഭാഗ്യവാന്മാർ, അത് മഹാഭാഗ്യമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊടുത്ത എന്താ, ഹുമുൽ ലദീന ലാ യസ്തർഖൂൻ വലാ യക്തവൂൻ വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവര് മന്ത്രിക്കാൻ ആവശ്യപ്പെടൂല, അവർ കെയ്യ് ചികിത്സ നടത്തൂല. കെയ്യ് ചികിത്സ എന്ന് പറഞ്ഞാല് ഒരു തരം പിന്നെ ചൂട് വെച്ചുള്ള ചികിത്സയാണ്. ജാഹിലിയത്തിൽ ആ ചികിത്സനെ കുറിച്ച് ഒരു മൂഢവിശ്വാസം ഉണ്ടായിരുന്നു, ആ ചികിത്സ ചെയ്ത് എങ്ങനെയാലും മാറും, അതൊരു അന്ധവിശ്വാസമാണ്. അതുകൊണ്ടാണ് റസൂൽ അത് തിരുത്താൻ വേണ്ടിയിട്ട് കെയ്യ് ചികിത്സ നിർവഹിക്കാത്തവരാണ് അവർ. അതേപോലെ അവർ ശകുനം നോക്കാത്തവരാണ്. ശകുനം എന്നാണ് എന്താ, ഷിർക്കാണ്. ഒരു ഉദ്യമം അവർ ഉദ്ദേശിച്ചാൽ, ഒരു യാത്ര ഉദ്ദേശിച്ചാൽ ഒരു പക്ഷിയെ പിടിച്ചിട്ട് ഇങ്ങനെ പറത്തും, അത് വലത്തോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അവർ യാത്ര തുടരും, അടുത്തോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ യാത്ര നിർത്തിയേക്കും. ശകുനം നോക്കുക, ശകുനം നോക്കാത്തവർ, കെയ്യ് ചികിത്സ നിർവഹിക്കാത്തവർ, മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ് അവർ. വാല റബ്ബിഹിം യതവക്കലൂൻ, അവരുടെ റബ്ബിൽ തവക്കുലാക്കി ജീവിക്കുന്നവരാണ് അവർ. തവക്കുലാക്കിയിട്ട് റബ്ബിൽ ജീവിക്കുന്നവരാണ് അവർ എന്നാണ് പറഞ്ഞത്. ആരെക്കുറിച്ച്? സ്വർഗത്തിൽ പ്രവേശിക്കുന്ന, വിചാരണയില്ലാതെ ശിക്ഷയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 70,000 ആളുകൾ. അത് തവക്കുലിന്റെ മഹത്വവും അതിന്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്, മനസ്സിലായല്ലേ. അപ്പോ നമ്മളുടെ വിഷയം അള്ളാഹുവിന്റെ അൽ വക്കീൽ എന്നുള്ള പേരാണ്. അള്ളാഹു അൽ വക്കീൽ എന്ന് പേരുള്ളവനാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് അത് അർത്ഥമാക്കുന്നത്? അള്ളാഹു അവന്റെ പടപ്പുകൾക്ക് സംരക്ഷണം നൽകുന്നവനായി, അന്നം നൽകുന്നവനായി, അവരുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്നവനായി മതി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ നമ്മൾ വക്കീലായി സ്വീകരിച്ചിട്ട് നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കുന്നത്. അത് തന്നെയാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത്, ഫത്തഹിദുഹു വക്കീല, അള്ളാഹുവിനെ നീ വക്കീലായിട്ട് സ്വീകരിക്കുക എന്ന്. ഇതാണ് അള്ളാഹുവിന്റെ നാമങ്ങൾ നമ്മൾ പഠിക്കുന്നതിന്റെ ഫലവും അതിന്റെ മഹത്വവും. നമുക്ക് അള്ളാഹുവിന്റെ വിശ്വാസം കൂടും, വിശ്വാസ്യത വർദ്ധിക്കും, അള്ളാഹുവെ കുറിച്ചുള്ള പ്രീതിയും തൃപ്തിയും അത് നമ്മളിൽ നിറയുകയും വളരുകയും ചെയ്യും. ഇൻഷാല്ലാ അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ നമുക്ക് അള്ളാഹുവിന്റെ മറ്റൊരു നാമം, അതിന്റെ അർത്ഥവും തേട്ടവും വിധിയും ഇതേപോലെ മനസ്സിലാക്കാം. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെയെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ മഹബ്ബായ ഫദ്ലിനാൽ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുമാറാവട്ടെ, നമ്മുടെ വീഴ്ചകളെ നികത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു മജ്ലിസിൽ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തൊരുമിക്കുവാൻ നമുക്കെല്ലാവർക്കും തുണയും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ. നമ്മളുടെ ഇണകളിലും മക്കളിലും ഇഹത്തിലും പരത്തിലും നമുക്കെല്ലാം അള്ളാഹു കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു നമ്മളിലൂടെ കൺകുളിർമ ഏറ്റി അവരെയും നമ്മയും അള്ളാഹു ആദരിക്കുമാറാവട്ടെ. അള്ളാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാദിയൽ ഹാജാത്ത്. അള്ളാഹുമ്മ അഇസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅൽ മില്ലത്തി വദ്ദീൻ. اللهم اهلك الظالمين بالظالمين اللهم اهلك الظالمين بالظالمين اللهم فرج هم المهمومين من المسلمين اللهم فرج هم المهمومين من المسلمين اللهم فرج هم المهمومين من المسلمين اللهم احفظ لي هذه البلاد بلاد الحرمين الشريفين امنها ورجال امنها اللهم احفظ لها عقيدتها وقيادتها اللهم احفظ لها حدودها وثغورها انك ولي ذلك والقادر عليه. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم.